SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, സ്വാഗതം SBS മലയാളം റേഡിയോയിലേക്ക്.
താങ്ക് യു
ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ. ഒരു ധ്യാനഗുരു എന്നതിനും മതപ്രഭാഷകൻ എന്നതിനും അപ്പുറം നന്നായി തമാശ പറയുന്ന, നന്നായി നർമ്മ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു പ്രഭാഷകൻ എന്ന രീതിയിലാണ് വിശ്വാസികൾക്കും അപ്പുറത്തേക്ക് തന്നെ താങ്കൾ അറിയപ്പെടുന്നത്. മതവിശ്വാസത്തെക്കുറിച്ച് തമാശ പറഞ്ഞാൽ പൊതുവിൽ വികാരം വ്രണപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അവിടെ ഒരു വൈദികനായതുകൊണ്ടാണോ ഇത്രത്തോളം തമാശകൾ പറഞ്ഞുകൊണ്ട് മതവിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ലൈസൻസ് താങ്കൾക്ക് കിട്ടുന്നത്?
അതിന്റെ കാരണം നമുക്കുണ്ടല്ലോ, ഈ പഠിത്തവും അറിവും വായനയും ആൾക്കാർക്കുണ്ടെങ്കിൽ ഫലിതം എവിടെ പറഞ്ഞാലും ഫലിതത്തിലെ ഫലിതം കണ്ടെത്തും. ഈ അറിവും വായനയും ഇല്ലാത്ത കുറെ വികാരജീവികളുണ്ട്, അവർക്ക് മാത്രമേ ഉള്ളൂ ഫലിതം പറഞ്ഞാലും അതിനകത്ത് പോക്കിങ്. ഈ ജോക്കിൽ പോക്ക് മാത്രം കണ്ടെത്തുന്ന അറിവില്ലാത്തവരാ. ജോക്കിൽ പോക്കിങ് അല്ലാതെ ഒരു മെസ്സേജ് കണ്ടെത്തുന്ന ഒരു വലിയ സമൂഹം ഇന്ന് അത്യസ്ഥവിദ്യർക്കിടയിൽ നമ്മുടെ നാട്ടിൽ വളരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ വലിയ കാര്യമൊന്നും പറയുന്നില്ലെങ്കിലും എനിക്ക് ഇത്രയും സ്വീകാര്യത എല്ലാ മതങ്ങൾക്കും ഇടയിൽ കിട്ടുന്നത്. വികാരം കൊള്ളുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഏത് വാക്കും വികാരത്തിൽ നമുക്ക് എടുക്കാം. വികാരത്തിനപ്പുറം വരുന്ന ഒരു വിചാരവും ഒരു വിവേകവും ഉണ്ടല്ലോ. അപ്പൊ അതിലേക്ക് ആൾക്കാരെ നയിക്കുന്ന ജോക്കുകളാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. അത് ഓരോന്ന് എടുക്കുമ്പോൾ അതിന് ഒന്ന് വെച്ച് ചിരിക്കുമ്പോൾ അറിയാം അതിന്റെ പക്ഷെ. അങ്ങനെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് എല്ലാ മതങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത വരാനുള്ള കാരണം അത് തന്നെയാണ്.
സ്വാഭാവികമായിട്ടും തമാശ പറയുമ്പോൾ കൈവിട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും തമാശ എന്ന് പറയുമ്പോൾ പലരെയും കളിയാക്കേണ്ടി വരും. താങ്കളുടെ പ്രഭാഷണത്തിലും അങ്ങനെ കളിയാക്കലുണ്ട്. ചിന്തിക്കാറുണ്ടോ, ഒരു തമാശ പറയുന്നതിന് മുൻപ് താങ്കൾ ചിന്തിക്കാറുണ്ടോ അത് എങ്ങനെ സ്വീകരിക്കപ്പെടാം എന്ന കാര്യത്തിൽ?
തീർച്ചയായിട്ടും കേട്ടോ. പിന്നെ ചിലര് വേദനിക്കാൻ വേണ്ടി കൂടിയാണ് തമാശ പറയുന്നത്. ചിലര് വേദനിക്കണം, കാരണം ശരിയല്ലാത്ത ചില കാര്യം ചെയ്യുന്നവർക്കെ എന്റെ ജോക്ക് കേട്ട വേദന ഉണ്ടാവുള്ളൂ. ഈ ശരിക്കും ജീവിക്കുന്നവർക്ക് ഒരിക്കലും വേദന തോന്നിയല്ല, അവര് അതിന്റെ പോസിറ്റീവ് സൈഡേ കണ്ടെത്തുള്ളൂ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും എനിക്ക് അല്പം കള്ളത്തരങ്ങൾ എന്ന് തോന്നുന്നതിനെ ഞാൻ ജോക്കിലൂടെ വിമർശിക്കാറുള്ളൂ. അതുപോലെ എന്റെ എന്തെങ്കിലും ഒന്നിനെ അങ്ങനെ വിമർശിച്ചാലും അത് എന്റെ ഒരു തെറ്റാണെങ്കിൽ ഞാനത് തിരുത്തും, തെറ്റല്ലെങ്കിൽ ഞാൻ അതിന്റെ ശരി കണ്ടെത്തും. അപ്പൊ വേദനിക്കുകയോ വേദനിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സെക്കൻഡറി ആണ്. പറയുന്നതിൽ തെറ്റുണ്ടല്ലോ അത് കാണിച്ചു തന്നോളൂ എന്നുള്ളത് എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. പറയുന്നത് തെറ്റാണോ പറഞ്ഞല്ല, അതേസമയത്ത് ചിലർക്ക് നൊന്നു എന്നതിന്റെ പേരിൽ നമുക്കിപ്പം ഒരു 10,000 പേരോട് പറയുമ്പോഴേ ഒരു 100 പേർക്ക് നൊന്നു, 9,900 പേർക്ക് നന്മയാണെങ്കിൽ ആ 100-നെ ഞാൻ തള്ളൂ, 9,900-നെ മാത്രമേ കൊള്ളുകയുള്ളൂ. കാരണം അങ്ങനെ ഒരു നമ്മുടെ ജീവി നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അല്ലെ, നമ്മള് എല്ലാരെയും സൂചിപ്പിക്കുന്നവരാവും. അങ്ങനെ സൂചിപ്പിച്ചു പോയാൽ ആർക്കൊന്നും നമുക്ക് സംഭാവന ചെയ്യാൻ നമ്മളോട്ട് വളരുകയില്ല. അല്ല എന്റെ ചിന്ത.
ഓക്കെ, തീർച്ചയായും. എന്തായാലും താങ്കൾ രാഷ്ട്രീയത്തിന്റെ കാര്യം കൂടി പറഞ്ഞതുകൊണ്ട്, രാഷ്ട്രീയത്തിൽ നിന്ന് വൈദിക വൃത്തിയിലേക്ക് എത്തിയ അപൂർവം ചിലരിൽ ഒരാളാണ് താങ്കൾ. കേരള കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വരികയും പിന്നീട് കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ വൈദിക വൃത്തിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയം കാണുമ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു? അതോ ഇതാണോ നല്ലത്, രാഷ്ട്രീയമാണോ നല്ലത്, എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ?
കാരണം ഇപ്പൊ നമ്മള് ഈ കുട്ടിക്കാലം മുതലേ അച്ഛനാകാനുള്ള ഒരു ആഗ്രഹത്തിലുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക ഞങ്ങളുടെ ഹൈറേഞ്ച് സാഹചര്യത്തിൽ പൊളിറ്റിക്സിൽ ചെന്നുപെട്ടതാണ്, അല്ലാണ്ടൊരു ബോധപൂർവമായ ഒരു പൊളിറ്റിക്കൽ പാരമ്പര്യത്തിലൂടെ ചെന്നതല്ല. ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും ആൾക്കാർ ചില പ്രസ്ഥാനങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പൊ അല്പം വാക്സാമർത്ഥ്യം ഉള്ളവരെയൊക്കെ അവർ പൊക്കിയെടുത്തു പാർട്ടി വന്നതാണ്. പിന്നീട് പിളർപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു താല്പര്യം അതിനോടൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇന്നും അന്ന് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും ഇന്ന് അവരുടെ കുടുംബ പ്രശ്നങ്ങളും ജീവിതവോട് ബന്ധപ്പെട്ടൊക്കെ എന്നെ ഒത്തിരി കാണാൻ വരാറുണ്ട്. അപ്പം പറഞ്ഞാൽ സി ഞാൻ നടന്ന ധ്യാനത്തിൽ പങ്കെടുക്കുന്നു, പിന്നെ ഏതെങ്കിലും പള്ളികളിലൂടെ അവിടെ കാണാൻ വരും. അപ്പം തോന്നും അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അല്പം കൂടെ വളർന്നതുപോലെ നമുക്ക് ഇന്നത്തെ സാഹചര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ രാഷ്ട്രീയത്തിൽ നോക്കുമ്പം 70-കളുടെ അവസാനത്തെ അന്നത്തെ രാഷ്ട്രീയം ഇന്നുമായിട്ട് രാപകൽ വ്യത്യാസമായി. അന്ന് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല നേതാക്കന്മാര് എല്ലാ പാർട്ടികളിലും, എല്ലാ പാർട്ടികളിലും, അതേസമയത്ത് ചുരുക്കം ചില ആൾക്കാര് അന്നുമുണ്ട് പൈസയ്ക്ക് വേണ്ടി ഒക്കെ ഓടി വരുന്നത്. ഇന്ന് ഒരു പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ാം ക്ലാസ് കഴിഞ്ഞ പോലും രാഷ്ട്രീയത്തിൽ വരുമ്പോഴേ ഒരു 20 വയസ്സായ ഉടനെ എം എൽ എ ആവണമെന്നുള്ള ആഗ്രഹമാണ്. അത് നാടിനെ സേവിക്കാനൊന്നും വല്ല പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹമാണ് ഇന്ന് കാണുന്നത്. അപ്പൊ ആ രീതിയിലാണ് ബഹുഭൂരിപക്ഷവും. അതേസമയത്ത് ഇന്നുകൊണ്ട് ഒറ്റപ്പെട്ട നല്ല നേതാക്കന്മാരും. അപ്പം അതുപോലെ ഈ പൊതുവിൽ ആൾക്കാര് വിമർശിക്കാൻ കാരണം ഇങ്ങനെയുള്ള ആർത്തി കാണിക്കുന്ന ഒരു ഭൂരിപക്ഷത്തിന് മുമ്പിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ന്യൂനപക്ഷം മറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ മറഞ്ഞു പോകുമ്പോഴാണ് ഈ ഒരു ഒത്തിരി വിമർശനം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ എന്റെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ അവസ്ഥയോടാണ് സന്തോഷം. കാരണം നമുക്ക് അതിലും അല്പം കൂടെ നമ്മൾ ഉയർന്നു നിൽക്കുന്ന പോലെ ഒരു അക്സെപ്റ്റൻസ് ഇവരെല്ലാം തരുന്നത് കാണുമ്പോൾ.
ഓക്കെ, തീർച്ചയായും. എന്തായാലും താങ്കളെന്ന ഒരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഒരു മതപ്രഭാഷണം അല്ലെങ്കിൽ ധ്യാനഗുരു എന്ന രീതിയിലേക്കും ആ ഒരു രീതിയിലേക്ക് കുറച്ചുകൂടി ചോദിക്കണമെന്നുണ്ട്. കാരണം കുറച്ചുകൂടി വിമർശനപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതും. ധ്യാനങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കും ഒക്കെയായാണ് താങ്കൾ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നത്. മറ്റ് നിരവധി വൈദികരും ഇവിടേക്ക് വരാറുമുണ്ട്. ഇതിൽ അടിസ്ഥാനപരമായൊരു സംശയമുള്ളത്, ഈ കത്തോലിക്ക ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഇപ്പോഴും മതവിശ്വാസം ഇല്ലാത്തവരുടെ എണ്ണം കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതവിഭാഗം കത്തോലിക്കർ തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ക്രിസ്ത്യാനിറ്റി എത്തിയതും. ഇപ്പോൾ ഇതുപോലൊരു രാജ്യത്ത് കേരളത്തിൽ നിന്ന് വൈദികർ വന്ന് പ്രഭാഷണം നടത്തേണ്ട, ഉപദേശം നൽകേണ്ട, ധ്യാനം നൽകേണ്ട കാര്യം എന്താണ്?
അതിന്റെ ഒരു കാരണം വരുന്നത്, പണ്ട് ഒരു ക്രൈസ്തവ വിശ്വാസം ഇല്ലാതിരുന്ന ഭാരതത്തിലേക്ക് പാരമ്പര്യ പ്രകാരം AD 52 മുതൽ തോമാശ്ലീഹായെ ഇങ്ങനെ ഓരോ പിന്നെ ഫ്രാൻസിസ് സേവ്യറെ അങ്ങനെയുള്ള ഒരുപാട് പേരിലൂടെ വരികയും പോർച്ചുഗല് പിന്നെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഇറ്റലി, ജർമ്മനി അവിടുന്നൊക്കെയുള്ള മിഷണറിമാര് വന്നാണ് അന്ന് ഒരു വിശ്വാസത്തെ വളർത്തിയെടുത്തത്. പക്ഷെ പിന്നീട് അത് നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ വളർന്നു വരികയും ഇവിടുത്തെ പശ്ചാത്തലത്തില് വ്യാവസായിക വിപ്ലവത്തോടുകൂടി ഈ പ്രാർത്ഥന വിശ്വാസത്തിൽ ഒരു വലിയ മാന്ദ്യം യൂറോപ്പിൽ സംഭവിച്ചു. അമേരിക്കയിൽ അത്രയും വന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചു. ഇപ്പം ഇംഗ്ലണ്ടിന്റെ ഒക്കെ ബാഹ്യപത്രമായി നിൽക്കുന്ന ഓസ്ട്രേലിയയിൽ ആ സ്വാധീനം ഉള്ളിടത്തും ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ ധ്വനികൾ ഒത്തിരി ഉയർന്നു. അപ്പം വ്യവസായ വിപ്ലവത്തിന്റെ കാലത്ത് ആൾക്കാരെ കൊണ്ട് കൂടുതൽ പണിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മുതലാളിമാർ പഠിപ്പിച്ച ഒരു ഫോൾസ് തിയറിയാണ് വർക്ക് ഈസ് പ്രയർ, ജോലിയാണ് പ്രാർത്ഥന. അത് കറക്റ്റ് അല്ലായിരുന്നു. ജോലിയും പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. സത്യസന്ധമായ ജോലി പ്രാർത്ഥനയാണ്, പക്ഷെ അത് പ്രാർത്ഥനയ്ക്ക് പകരമല്ല. അത് നമ്മൾ എല്ലാ മതങ്ങളിലും കാണാം. നന്നായിട്ട് ജോലി ചെയ്യുന്ന വലിയ വലിയ ആചാര്യന്മാരും ഗുരുക്കന്മാരും പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കണ്ടെത്തുമല്ലോ. അപ്പം അത് ആ ഒരു ചിന്ത വന്നപ്പോഴത്തേക്ക് പണി 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 എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് പ്രയർ അങ്ങ് മങ്ങി. പിന്നെ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലെ ജർമ്മനി, അത് ഹെൻറിയറ്റാമന്റെ കാലഘട്ടത്തോടായിരുന്ന ഇംഗ്ലണ്ട്, അവരുടെയൊക്കെ കാലഘട്ടങ്ങളിലൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയെ അമർച്ച ചെയ്തു. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും അതിന്റെ വിശ്വാസങ്ങളെ അമർച്ച ചെയ്യുകയും നൂറ്റാണ്ടുകൾ അതില്ലാതെ പോയപ്പോൾ പള്ളിയുടെ സ്വത്തുക്കളും ദേവാലയങ്ങളും എല്ലാം കണ്ടുകെട്ടുകയും പ്രാർത്ഥനയും പള്ളിയും വിലക്കപ്പെടുകയും ചെയ്തൊരു സ്വാധീനം യൂറോപ്പിലുണ്ടായി. പിന്നീട് ഒരു സ്വാതന്ത്ര്യം മതത്തിന് വീണ്ടും കൊടുത്തപ്പോഴത്തേക്ക് ഈ അന്തരീക്ഷം വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ട അവസരം വന്നപ്പോഴത്തേക്ക് മങ്ങിപ്പോയി, പലതും മങ്ങി മങ്ങി പോവുകയും അങ്ങനെ തീർന്നു പോവുകയും ചെയ്തു. അങ്ങനെ തീർന്നപ്പോൾ ഇന്നും തീരാത്ത വിശ്വാസം ഓറിയന്റൽ പൗരസ്ത്യ ദേശങ്ങളിലാണ്. അത് കത്തോലിക്ക സഭ മാത്രമല്ല, അതിനേക്കാൾ ശക്തമായ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് സഭ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാവരും അവരുടേതായ ആൾക്കാരും ബന്ധമുള്ള യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാമായിട്ട് അവിടുന്നുള്ള മിഷനറിമാർ വന്നു തുടങ്ങി. അങ്ങനെ വന്നാണ് ഇവിടെയും ഈ ഒരു പശ്ചാത്തലം വരിക. ഇവിടുത്തെ ദൈവവിളികൾ പൗരോഹിത്യം കുറഞ്ഞു, സന്യാസം കുറഞ്ഞു. ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതൽ അച്ഛന്മാരൊക്കെ ഉള്ളപ്പം ഇവിടുന്ന് വിളിച്ചു തുടങ്ങി, വരാവോ ഞങ്ങൾ കൂടെ ആളില്ല, അങ്ങനെ ക്ഷണമായി തുടങ്ങി. സീറോ മലബാറിന്റേതായ രൂപത തന്നെ മെൽബൺ കേന്ദ്രമായി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ പള്ളികളിലും മുതിർന്ന ആൾക്കാർക്ക് അവരുടേതായ രീതിയിൽ പ്രശ്നങ്ങൾ കേൾക്കണം ആഗ്രഹം ഉണ്ടായി. അപ്പൊ അവര് നാട്ടിലെ അറിയപ്പെടുന്നവരെ, ഒരുമാതിരി അറിയപ്പെടുന്നവരെ എല്ലാം ഇങ്ങോട്ടേക്ക് വിളിച്ചു തുടങ്ങി. അത് കൂടി വന്നാൽ ഒരു 10-20 വർഷത്തേക്ക് തുടർന്നു കഴിയുമ്പോഴത്തേക്ക് പുതിയ തലമുറ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡിലും രീതിയിലും വരുമ്പോഴത്തേക്ക് ഈ മലയാള പ്രസംഗമോ രീതികളൊന്നും അവർക്ക് സ്വീകാര്യമല്ല. അപ്പോഴേക്കും അത് ദൈവത്തിന്റെ വഴി അറിഞ്ഞുവിടാം. ഒരുപക്ഷെ ഇന്നത്തെ പുതിയ സമൂഹത്തിൽ പുതിയ അച്ഛന്മാർക്ക് ഇവിടുന്നുണ്ടാകാം, ഉണ്ടായി, അങ്ങനെ വളർന്നു വരാമെന്നുള്ള
ഒരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായി ഒരുപക്ഷേ ഇവിടുത്തെ ബിഷപ്പ് മാർ ബോസ്കോ പുതൂറിനോട് നമ്മൾ പണ്ട് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ എന്തിനു വേണ്ടി ഓസ്ട്രേലിയയിൽ കത്തോലിക്ക സഭ കൂടുതൽ സിറോ മലബാർ സഭ മലയാളികൾക്ക് വേണ്ടി മാത്രമായി മില്യൺ കണക്കിന് ഡോളർ മുടക്കി പള്ളികൾ പണിയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറച്ചുകൂടി ഇവിടെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്, അത് തന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇപ്പോൾ മാർപ്പാപ്പ പോലും പറയുന്നത് ആഡംബരം കുറയ്ക്കണമെന്നും ലളിത ജീവിതം നയിക്കണമെന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും മില്യൺ കണക്കിന് ഡോളർ സമാഹരിച്ച് പള്ളികൾ പണിയുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് ഇവിടുത്തെ സിറോ മലബാർ സഭ പോകുന്നത്. എന്തിനു വേണ്ടി അത് ചെയ്യണം താങ്കൾ ഈ പറയുന്നത് പോലെയാണെങ്കിൽ?
അപ്പം അവിടെ തീർച്ചയായിട്ടും ആ വിശ്വാസം എടുത്തൊരു ദേവാലയം സ്വന്തമായിട്ട് വേണം. കാരണം അതെ, രൂപ മുടക്കുന്നതും പണിയുന്നതിന്റെ കുറിച്ച് വ്യക്തിപരമായി എനിക്ക്, ഞാൻ അങ്ങനത്തുള്ള വലുതിനോട് ഒരിക്കലും നാട്ടിലും ഒരിടത്തും യോജിക്കുന്നതല്ല. പക്ഷേ ദേവാലയം വേണം, കാരണം അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. നമുക്കൊരു പള്ളിയിൽ ക്ലാസ് നടത്തണമെങ്കിൽ ഇത്ര ആൾക്കാരുടെ പള്ളി അവർ വിട്ടുകിടുന്നത് മണിക്കൂർ വേണം. അങ്ങനെ നമുക്കൊരിക്കലും ഒരു വിശ്വാസ വളർച്ച ഉണ്ടാകുകയല്ല. നമ്മളിപ്പോ അമേരിക്ക എടുക്കുക, അമേരിക്ക വന്നു കഴിഞ്ഞാൽ സീറോ മലബാർ പള്ളികൾ ഇഷ്ടം പോലായില്ലേ? 10-30 പള്ളികൾ സ്വന്തം പള്ളിയും സ്വന്തം സ്ഥലവുമായി അവിടെ ചെന്നാൽ ഈ പാലായിലോ കോട്ടയം ചെന്ന പോലെ പള്ളിയും ആൾക്കാരും പോക്കും. അപ്പൊ അങ്ങനെ വളരാനുള്ള സാധ്യത ഉണ്ടെന്ന് ചിക്കാഗോ രൂപത കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഇന്ന് സാവധാനം
എന്റെ ചോദ്യം അടിസ്ഥാനപരമായി വളരാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അങ്ങനെയാണോ വളരേണ്ടതെന്നുള്ളതാണ്. കാരണം ഇവിടെ തന്നെ ഒരുപാട് കത്തോലിക്ക ദേവാലയങ്ങളുണ്ട്. താങ്കൾ പറയുന്നത് പോലെ താങ്കളുടെ പ്രസംഗങ്ങൾ ഞാൻ ഒരുപാട് കേട്ടു, പ്രത്യേകിച്ച് ഈ അഭിമുഖത്തിന് വേണ്ടി തന്നെയായിട്ട് കേട്ടു. അപ്പോൾ എല്ലാത്തിലും പറയുന്നത് റോമിനെ അംഗീകരിക്കുന്ന സഭകൾ എല്ലാം ഒരുമിച്ചാണ്, ഒന്നാണ്, പരസ്പരം പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയുള്ള സഭകൾ, അങ്ങനെയുള്ള ദേവാലയങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ പിന്നെയും എന്തിനു വേണ്ടി ഇങ്ങനെ പണം മുടക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം.
ദേവാലയം ഇല്ല, നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഒരു ദേവാലയം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ ദേവാലയം നമുക്ക് കിട്ടണ്ടേ? ഒരു ഒരു ദിവസം ഒരു സൺഡേ പൂർണ്ണമായിട്ട് ദേവാലയം വേണം എനിക്ക്. പക്ഷെ ഇവിടുത്തെ ഒരു പകുതി സമയം കഴിഞ്ഞ് 4 മണിക്കൂറിനാണ് കിട്ടുന്നെങ്കിൽ അതും വലിയൊരു തുക കൊടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്വന്തമായ ദേവാലയം അപ്പം നമുക്കതുപോലെ വളരാമല്ലോ. അതിനുള്ള സാധ്യത ഉണ്ടാകണം. ആൾക്കാരുണ്ട്, അതിന് മനസ്സുള്ളവരും ഉണ്ട്. ഉണ്ടെങ്കിൽ വളരും, ഇല്ലെങ്കിൽ വേണ്ടാന്നുള്ളൂ. ആൾക്കാർ കൊടുക്കാൻ റെഡിയാണ്, പിന്നെ നമ്മൾ പറയാനുള്ള കാര്യമില്ല, തീരുമാനിച്ചോളൂ എന്നുള്ളതാണ്. ആ കാര്യത്തെ കുറിച്ച് നമുക്കങ്ങനെ പറയാൻ റൈറ്റില്ലല്ലോ. ഒരു ജനം അപ്പൊ ഒരു മുസ്ലിങ്ങളോട് പറയാ നിങ്ങൾ അങ്ങനെ അല്ല, അവർക്ക് അവരുടെ മനസ്സമൂഹം തീരുമാനിക്കുകയും ചെയ്യാൻ കഴിയുള്ളവർ കൊടുക്കുന്നു പണി. എത്ര മുഴുത്തത് വേണം, വലുത് വേണോ ചെറുത് വേണോ എന്നുള്ളത് അതിനകത്ത് നമുക്ക് അഭിപ്രായം തിരിച്ചാലും മാറ്റി പറയാം.
തീർച്ചയായും മതസമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന വിമർശനങ്ങളാണ് ഇത്. കാരണം പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും മതസമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ വിമർശനങ്ങൾ ഉയരുന്നത്.
അറിയാം, പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ വിമർശനം ഉയർത്തുന്ന ഒരു 10 പൈസ പോലും കൊടുക്കാത്തവരും എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളു. ഭയങ്കര വിമർശനം പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. 10 പൈസ പള്ളിക്ക് കൊടുക്കുന്നവരല്ല അവർ, നല്ല ശതമാനവും. അതേസമയം കൊടുക്കുന്നവരും വ്യക്തിയല്ല അവർ ചെയ്യുകയും ചെയ്യും. വിമർശനം നല്ലതാണ് തെറ്റ് തിരുത്താനായിട്ട്, പക്ഷെ വിമർശിക്കുന്നവരെ കുറിച്ചും കൂടെ നമ്മൾ ആ ചുറ്റുപാടിൽ അന്വേഷിക്കുന്നത് നല്ലതാണ്. ഈ പറയുന്നവരുടെ സംഭാവന എന്താണ് പള്ളിക്ക് ദേവാലയത്തിൽ നിന്ന്? ചിലരെ കണ്ടിട്ടുണ്ട്, ഒരു എന്റെ ഒരു അനുഭവം, ഒരു 100 രൂപ പള്ളിയിൽ ചോദിക്കാമെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പന്റെ അപ്പനെ കുറിച്ച് വരെ ഇന്ന് കുറ്റം പറയാൻ തുടങ്ങും. 10 പൈസ കൊടുക്കുകയില്ല ഈ പറയുന്നവരുടെ. അങ്ങനെ പറയത്തില്ല,
പള്ളിക്ക് സംഭാവന കൊടുക്കുന്നവർ മാത്രമേ യഥാർത്ഥ നല്ല വിശ്വാസികളാകൂ എന്നുള്ളതാണോ താങ്കൾ പറയുന്നത്?
അല്ലല്ല, ഞാൻ ചുമ്മാ ഈ 3-ാം കൂലികളുടെ വിമർശനത്തെ കുറിച്ചാണ് പറയുന്നത്. അത് എനിക്ക് ശക്തമായ സ്റ്റാൻഡുണ്ട്, അതിനെതിരെയും ഞാൻ കാണുന്നുണ്ട്. 10 പൈസ കിട്ടാത്തവരാണ് വിമർശകർ ഞാൻ കണ്ടിട്ടുള്ളത്. കൊടുത്തിട്ട് പറയുന്നത് പടുതു അവരല്ല വിമർശിക്കുന്നത്. അപ്പം ഞാനൊരു 100 രൂപ കൊടുത്താലേ എനിക്ക് അഭിപ്രായം പറയാൻ അവകാശം ഉണ്ടെങ്കിൽ എന്റെ കണ്ടിബ്യൂഷനെ അനുവാദിയോടെ അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് തയക്കലിരുന്ന് ആർക്കും പറയാമല്ലോ. ആ വിമർശനത്തിന് ഞാനൊരു വിലയും കൊടുക്കത്തില്ല.
ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാൻ വേണ്ടി, കാരണം ഒരാൾ ക്രിസ്ത്യാനിറ്റിയിലും കത്തോലിക്ക സഭയിലും നല്ല വിശ്വാസിയാണ്, പക്ഷേ എനിക്ക് പണം, കാരണം മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ലളിത ജീവിതം നയിക്കണം എന്നുള്ളതാണ്, അതുകൊണ്ട് ഇത്തരം ഒരു വലിയ പള്ളി പണിയാൻ എനിക്ക് പണം നൽകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശം പോലും ഇല്ലാതാകുന്നു എന്നുള്ളതാണോ?
അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായത്തിന് അതിൽ തെറ്റുണ്ടെന്ന് തിരുത്താനല്ല ഞാൻ അതിന് വില കൊടുക്കുകയല്ല. പൈസ ഉണ്ടായിട്ട് ഇല്ലാത്തവും കൊടുത്തില്ലല്ലോ. ഒക്കെ ഒരു പ്രസ്ഥാനം കോമൺ ആയിട്ട് ഞാൻ നിൽക്കുകയും ഞാൻ ബാച്ചിലേഴ്സ് ക്ലബിലെ അംഗമാണ്, എനിക്ക് കല്യാണം കഴിച്ചിട്ട് ബാച്ചിലറാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ, ഒരു പള്ളി പണിയുമ്പം പണിയിപ്പിക്കുന്നതിന്റെ ചെലവും അതൊക്കെ മറ്റൊരു വശം. അതിനെക്കുറിച്ച് എനിക്ക് ഒരു വിമർശനാത്മകമായ ശക്തമായ കാഴ്ചപ്പാട് ഞാൻ നാട്ടിൽ പറയേണ്ട വേദികളിൽ ഞങ്ങളുടെ സെക്രട്ടറി പറയാറുമുണ്ട്. ബട്ട് ചിലരെ കുറിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെ നന്മയുടെ പേരി പറയുന്നതിനെ കുറിച്ചല്ല. ചില മനുഷ്യരെ നമുക്ക് എന്നുകൊണ്ട് വിമർശനം, എന്തെങ്കിലും സഭയിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ അത് മാത്രം മീഡിയയായി കൊടുക്കുന്നവരെ ഞാൻ ഏറ്റവും കള്ളനായിട്ട് അവരെ കാണുകയുള്ളൂ. അതേസമയം സ്വന്തം ജീവിതം ശരിക്കും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയും ഒപ്പം നിന്ന് വിമർശിക്കുകയും ചെയ്യുന്നവരുണ്ട്, അതൊക്കെ. വിമർശിക്കാൻ വേണ്ടിയുള്ള വിമർശനത്തെ കുറിച്ചാണ് പറയുക, അല്ലാണ്ട് നല്ലവരുടെ വിമർശനത്തെ കുറിച്ചല്ല പറയുന്നത്.
തീർച്ചയായും. മറ്റൊരു വിഷയത്തിൽ താങ്കൾ ആദ്യം പറഞ്ഞ ഒരു പാശ്ചാത്യ സമൂഹങ്ങളിൽ സഭയുടെ സ്വാധീനം അല്ലെങ്കിൽ സഭ എങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ടതെന്നോ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവത്തിലൂടെ ഇല്ലാതായിക്കൊണ്ടിരുന്നൊരു കാര്യം താങ്കൾ പറയുകയുണ്ടായി. ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് സഭാ നേതൃത്വത്തിന്റെ നടപടിക്രമങ്ങൾ തന്നെയായിരുന്നില്ല അതിന് കാരണം. കാരണം ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ബാലപീഡനത്തിന്റെ പേരിൽ ജയിലിൽ കഴിയുന്ന നിരവധി വൈദികരുണ്ട്, 30 വർഷം 40 വർഷം ഒക്കെ ജയിലിൽ കഴിയുന്നവർ. ഓസ്ട്രേലിയയിലെ ഏറ്റവും മുതിർന്ന കത്തോലിക്ക പുരോഹിതനായ കർദിനാൾ ജോർജ് പെല്ലി പോലും ഇപ്പോൾ കോടതി കയറി ഇറങ്ങുകയാണ് ഈ കേസുകളുടെ പേരിൽ. സ്വാഭാവികമായും ഇത്തരം സഭാ നേതൃത്വത്തിന്റെ ഇത്തരം നടപടികൾ, അതിനെ സംരക്ഷിക്കുന്ന സഭാ നടപടികൾ, അത് തന്നെയല്ലേ സഭയെ കൂടുതലായി ദോഷത്തിലേക്കാക്കിയത്?
സഭ അതിനെ ഒരിക്കലും സംരക്ഷിക്കുന്നില്ല. വ്യക്തമായ നിർദ്ദേശമുണ്ട്, എന്തെങ്കിലും കാര്യമുണ്ടേ അത് പോലീസ് കേസിലേക്ക് പോകേണ്ടത് പോലീസ് കേസിലേക്ക് പോകണം, അത് സഭയുടെ സ്റ്റാൻഡ്. അതേ സമയത്ത് ഒരു കാലത്ത് ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ സഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റുകളും ഒത്തിരി പേരെ സഭയിൽ നകറ്റാനും പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളുടെ അന്നത്തെ വളർച്ചയ്ക്കും അത് കാരണമായിട്ടുണ്ട്, അത് സത്യമാണ്.
ഇപ്പോഴും താങ്കൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത കാലത്ത് ഓസ്ട്രേലിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ട വൈദികർക്ക് കൂടുതൽ അപ്പീൽ പോകാനായി ധനസഹായം, മില്യൺ കണക്കിന് ഡോളർ ധനസഹായം നൽകുന്നത് കത്തോലിക്ക സഭ തന്നെയാണ്.
തീർച്ചയായിട്ടും ഞാൻ ചില കാര്യങ്ങൾ കള്ളക്കേസാ, എനിക്കറിയാം, അമേരിക്കയിൽ തന്നെ അറിയാം. വെറുതെ ആരോപണം ആർക്കും ആരോപിച്ച് ഇങ്ങനൊരു കേസ് വന്നാൽ ഏത് അച്ഛനെയും പെട്ടെന്ന് കൊടുക്കാം. അങ്ങനെയുള്ള സംശയം അങ്ങനെയുള്ള സംശയമുള്ള കേസുകൾ ശിക്ഷിക്കപ്പെട്ടാൽ പോലും വീണ്ടും അതിന്റെ സത്യമാണോ വെറാസിറ്റി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വീണ്ടും വീണ്ടും കൊടുക്കാം. അതേസമയം ക്ലിയർലി പ്രൂവ്ഡ് ആയ കേസുകളിൽ സഭ ഒരു അപ്പീലുമില്ല, നിർദ്ദേശം വത്തിക്കാൻ ലോകത്ത് മുഴുവനുണ്ട്, എവിടെയുണ്ട്. അതിനാൽ ചിലതിങ്ങനെ ശിക്ഷിക്കപ്പെട്ട് കോടതി തെളിഞ്ഞാൽ പോലും ആ തെളിവുകൾ കറക്റ്റാണോ ശരിയാണോ വേറൊരു വശമുണ്ടോ അത് കാണിക്കാൻ വേണ്ടിയുള്ള ആ സത്യം തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളൂ. യഥാർത്ഥത്തിൽ പിടിക്കപ്പെടുന്ന ഒരാൾക്ക് ഒരിടത്ത് നിന്ന് സംരക്ഷണം ഇല്ല, അത് വത്തിക്കാന്റെ ഓർഡറാണ് ആഗോള സഭ മുഴുവൻ, അത് ഇന്ത്യ ആയാലും എവിടെ ആയാലും.
ഇപ്പോൾ അത് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള ആരോപണം, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ പോലും വളരെ വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ ഒരു അഴകുഴമ്പൻ നിലപാടാണ് സഭ എടുക്കുന്നത്. സഭ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പോലും ഒരു സമയത്ത് പറയുന്നു സഭ ഒരു വ്യക്തിയുടേതല്ല, ചില സമയത്ത് പറയുന്നു കർദിനാൾ ജോർജ് ആലഞ്ചേരി ഒരു വ്യക്തി മാത്രമാണ് എന്ന രീതിയിൽ പറയുന്നു. അത്തരത്തിൽ വ്യക്തമല്ലാത്തൊരു നിലപാട്, സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള നിലപാട് സഭാ നേതൃത്വം എടുക്കുന്നുണ്ട്. വിശ്വാസികൾക്കിടയിൽ പോലും വല്ലാത്തൊരു സംശയം ഉണ്ടാക്കുന്ന നടപടിയല്ലേ ഇത്?
ഉണ്ട്. എനിക്ക് അതിനെ കുറിച്ച് ആധികാരം എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിന്റെ ഞാനിപ്പം ഈ കഴിഞ്ഞ 1 മന്തിലാണ് ഇതിന്റെ ഡെവലപ്മെന്റ്സ് നാട്ടിൽ നടക്കുന്നത്. ഞാൻ ഈ ടി വി കണ്ടിട്ടുണ്ട്, എനിക്ക് കൃത്യം പറഞ്ഞുകൂടാ. പക്ഷെ ഇനിമേ ആൾക്കാർക്കിടയിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, സത്യമാണ്.
അല്ല, എങ്ങനെ ഇത്തരത്തിൽ നേതൃത്വം നേരായ വഴിക്ക് പോകാതെ എങ്ങനെ സഭയുടെ വിശ്വാസികളെ നേരായ വഴിക്ക് പോകണമെന്ന് ഉപദേശിക്കാൻ കഴിയും?
അതിന് നേരായ വഴിക്കാണോ അല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചു ഞാൻ പോകുന്ന നേരായ വഴിയിലാണ്, അപ്പൊ എനിക്ക് ഉപദേശിക്കാൻ പറ്റും. മറ്റുള്ളവരെ കുറിച്ച് വിധിക്കാൻ എനിക്ക് അവകാശവും അധികാരവും ഇല്ല, അത് ദൈവവും കാലവും തെളിയിക്കണം.
ഫാദർ ജോസഫ് പുത്തൻപിറക്കൽ എന്നുള്ള ഒരു വ്യക്തി അല്ലല്ലോ, അതിനപ്പുറം ഒരു സഭയുടെ പ്രതിനിധി കൂടിയാണല്ലോ.
ഇങ്ങനത്തുള്ള ഇന്റർവ്യൂവിലും കമന്റിലും വ്യക്തിയുടെ മാത്രമേ ഉള്ളൂ. അത് പ്രസ്ഥാനത്തിന് വേണേ മെത്രാന്മാരെയും പോയി ഇന്റർവ്യൂ നടത്തുക.
തീർച്ചയായും. എന്തായാലും ഒരു കാര്യം കൂടി, താങ്കളുടെ മേഖലയിൽ തന്നെ ഉള്ള ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഒരുപാട് തവണ പലരും ചോദിച്ചിട്ടുള്ളതായിരിക്കും. താങ്കളുടെ പ്രഭാഷണങ്ങളിലും ധ്യാനങ്ങളിലും എല്ലാം തന്നെ കുടുംബജീവിതത്തെ കുറിച്ചാണ് ഏറ്റവും അധികം താങ്കൾ സംസാരിക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം തന്നെ. വ്യക്തിപരമായി ഒരു തരത്തിലും നേരിട്ട് അനുഭവം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്രത്തോളം കാര്യങ്ങൾ എങ്ങനെ ഉപദേശിക്കാൻ കഴിയും? അത് തെറ്റാനുള്ള സാധ്യതകൾ, തെറ്റായ ഉപദേശങ്ങളാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലല്ലേ?
അതിപ്പം അതൊരു സത്യമായ ചോദ്യമാണ്. അതിനകത്ത് ഒരു പ്രശ്നം വരുന്നത്, ഞാനെന്ന് പറയുന്ന ഒരാള് ഒരു 25 വർഷമായി ഇപ്പം അച്ഛനായിട്ട്, ഒരു വ്യക്തിയുടെ ഒരു ഇന്റഗ്രിറ്റി തെളിയിക്കുന്നത് ജീവിതാനുഭവങ്ങളും കാലങ്ങളും കൊടുക്കുന്ന ചില അനുഭവം ഉണ്ടല്ലോ. അപ്പം അതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് എന്റെ അടുക്കൽ ലോകത്തിന്റെ എല്ലാ പരിപാടിയെല്ലാം പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഫാമിലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് വരും, അത് മുസ്ലിങ്ങള് ഹൈന്ദവ മതം എല്ലാ മതങ്ങളിൽ നിന്നൊക്കെ വരും. കാരണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയതിന് ശേഷം ദൂരെ നിന്നൊക്കെ വരും, അവരുടെ ലോകത്തൊരു പ്രൈവസി ഇല്ലാത്ത രഹസ്യത്തിന്റെ കേട്ടുകൂടെ വരും. അങ്ങനെ ഓരോരുത്തരും വന്ന് പറയുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ഇഷ്യൂസ് ഒരു 3-4 തലങ്ങളിലേ ഉള്ളേ നമ്മൾ കേൾക്കുമ്പം. അപ്പം അതിന്റെ വെളിച്ചത്തിൽ നമ്മളൊരു തിയറി രൂപപ്പെടുത്തുക മനസ്സിൽ, അത് അല്പം ഒന്ന് സോളിഡ് ആക്കാൻ നമ്മൾ നല്ല കുറെ പുസ്തകങ്ങൾ വായിക്കും. ആ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതും കേൾക്കുന്നതായ കാര്യവും കൂടി നമ്മൾ ഒരു ധ്യാനപ്രസംഗം പോലെ രൂപപ്പെടുത്തിയാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ സാധാരണ ഇതുവരെ അതിനകത്ത് തെറ്റ് വന്നിട്ടില്ല. നമ്മൾ ഇങ്ങനെ പോയാൽ തെറ്റ് വരാനുള്ള സാധ്യതയില്ല. നമ്മൾ സ്വന്തമായ കാര്യമോ സ്വന്തം താല്പര്യമോ കൂട്ടിച്ചേർക്കാതിരുന്നാൽ മതിയേ.
ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ആരും ചോദിക്കാത്തൊരു വിമർശനം കൂടി എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഇന്നലെ ലോക രാജ്യാന്തര വനിതാ ദിനമായിരുന്നു. താങ്കളുടെ ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട പല പ്രസംഗങ്ങളിലും കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, സ്ത്രീകളാണ് തെറ്റിന് പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന രീതിയിൽ ഒരു അങ്ങനെയുള്ള സൂചന നൽകുന്ന ഒരുപാട് വാചകങ്ങൾ താങ്കളുടെ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ നാക്കാണ് പ്രശ്നം, സ്ത്രീകൾ വന്നതോടെ പുരുഷന്മാരുടെ ഗാഢനിദ്ര ഇല്ലാതായി, അങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കൾ പറയുന്നുണ്ട്. സ്ത്രീകളെ അവിടെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്ന ഒരു രീതി താങ്കളുടെ പ്രസംഗത്തിൽ ഉണ്ട്. അതെങ്ങനെയാ വരുന്നത്?
സഹോദരന് തോന്നുന്നതാകാം, ഞാൻ നാട്ടിൽ ഒരു സ്ത്രീയും അതിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, അതായത് അങ്ങനെ ഒരു വിമർശനവും വന്നിട്ടില്ല. കാരണം ഞാൻ ഇപ്പൊ ഈ ഫേസ്ബുക്ക് നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്റെ പ്രസംഗത്തിന്റെ ഒരു ഒരു കഷണം, അപ്പം നമ്മളൊക്കെ അങ്ങനത്തുള്ളതായിരിക്കും കൂടുതൽ കാണുന്നത്, ജോക്കുള്ളത്. പക്ഷെ എന്റെ ധ്യാനപ്രസംഗം എന്ന് പറയുന്നത് ഇന്ത്യക്കല്ല, അത് ഒന്നൊന്നര മണിക്കൂറുള്ളതിനകത്ത് സ്ത്രീ മനഃശാസ്ത്രം പകുതി, പുരുഷ മനഃശാസ്ത്രം പകുതി. പക്ഷെ ആണുങ്ങളാണ് എടുത്ത് മീഡിയയിലിരുന്നത്, അവര് ഈ ഭാഗം മുറിച്ചിട്ടിട്ട് നോക്കണം. ഞാൻ രണ്ടും പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ മീഡിയയിൽ വരുന്നത് കൂടുതലും ഇങ്ങനെയുള്ളതാണ്. പിന്നെ ഒരു വശം എന്റെ ഭാഗത്തുനിന്ന് വരുന്ന എനിക്ക് വരാവുന്ന ഒരു ബലഹീനത, ഈ പലപ്പോഴും ഈ ഫാമിലി കേസുകളൊക്കെ നമ്മൾ തീർക്കുമല്ലോ, അപ്പം കുറെയൊക്കെ പറഞ്ഞു കഴിയുമ്പം ആണുങ്ങൾ അങ്ങ് ഹീൽഡ് ചെയ്യുവേ, ഓക്കെ അച്ചാന്ന് പറയുവേ. പക്ഷേ സ്ത്രീകൾ ഉള്ള രീതിയിൽ വരുമ്പോഴത്തേന് അവർക്ക് ഒരുപക്ഷെ അവരുടെ സങ്കടം കൊണ്ടാകാം, പിന്നെയും പിന്നെയും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത പോലെ എന്റെ മുമ്പിൽ കൂടുതൽ പ്രതികരിച്ചത് ആണുങ്ങളെക്കാൾ സ്ത്രീകളാണ് എന്റെ അനുഭവത്തിൽ. അപ്പം അതൊക്കെ വെച്ചാണ് ഞാൻ ഇങ്ങനെ തമാശാനിൽ ഇങ്ങനെ കൂട്ടി പറയുന്നത്. പക്ഷെ ധ്യാനിപ്പിക്കുമ്പം ഞാൻ പപ്പാതി ഒരു മണിക്കൂറാണ് 30 മിനിറ്റ് അവരെ കുറിച്ച് പറയാം, 30 മിനിറ്റ് ഇവരെ കുറിച്ച് പറയും, ഒരു കുറച്ച് സമയം പിള്ളേരെ കുറിച്ചും പറയും. പക്ഷെ അത് ഗൗരവമുള്ളതായോട് ആരും അത് കൂടി എടുത്തിരുന്നില്ല, ജോക്കുള്ള ഭാഗം മാത്രമേ
തീർച്ചയായും
ഓർമ്മ, ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ.
തീർച്ചയായും പൊതുവേദിയിൽ കേൾക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ കാര്യം.
അല്ല നേരെ അല്ല ചോദിക്കുക, എന്നോട് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ധ്യാനമായിട്ട് കൂടുന്നവരും അത്
എന്നോടും താങ്കളുടെ പ്രഭാഷണങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന ചില സ്ത്രീകൾ തന്നെയാണ്, ഞാൻ ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സ്ത്രീകൾ തന്നെയാണ് പറഞ്ഞത്.
അപ്പൊ കറക്റ്റാ ഇങ്ങനെ വരുന്നത്, കാരണം എല്ലാരും അവര് ഇഷ്ടപ്പെട്ട പീസ് അല്ലേ ഇടുന്നത്.
തീർച്ചയായും ഫദർ, അവസാനമായി ഒറ്റ കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഒരു റിലീജിയസ് ഇന്റോളറൻസിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ. താങ്കളുടെ പ്രസംഗത്തിലെ ഒരു കാര്യം കൂടി ഉള്ളത്, ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ പോലും കൃത്യമായ ഒരു ഇന്റോളറൻസ് താങ്കളുടെ പ്രസംഗത്തിൽ ഉള്ളതായി എനിക്ക് തോന്നി കേട്ടപ്പോൾ. ഒരുപക്ഷെ അതും എന്റെ ധാരണയായിരിക്കാം. കാരണം റോമനെ അംഗീകരിക്കുന്ന വിഭാഗങ്ങൾ മാത്രമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിഭാഗങ്ങൾ, മറ്റുള്ളവർ മോശക്കാരാണ് എന്നാണ് താങ്കളുടെ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടത്. മാതാവിനെ വണങ്ങാത്തവർ മോശക്കാരാണ്, അല്ലെങ്കിൽ അവരല്ല നമുക്കൊപ്പം വേണ്ടതെന്നുള്ളത്. കൃത്യമായി ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ പോലും ഒരു വിഭജനം ഉണ്ടാക്കുന്ന ഒരു പ്രസംഗം താങ്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മറ്റു ഇന്റോളറൻസിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക?
നമ്മൾ ഒരിക്കലും ക്രിസ്ത്യാനിക്ക് അകത്തുള്ള ഒരു വിഭജന പ്രസംഗത്തിലില്ല, വിശ്വാസ പാരമ്പര്യമാണ് ഞാൻ പറയുന്നത്. വിശ്വാസ പാരമ്പര്യത്തിൽ കത്തോലിക്ക സഭയുടെ ഒരു പാരമ്പര്യമാണ് കാത്തോലിക്, ഓർത്തഡോക്സ്, യാക്കോബേസ്, ഇവരെല്ലാം മാതാവിനോടും ഭക്തി കാണിക്കും, വണക്കം. അപ്പം അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ, ഒരേ വിശ്വാസ പാരമ്പര്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനർത്ഥമുണ്ട്. അതേസമയത്ത് ഒന്നിനെ ഈ പുച്ഛിച്ച് പരിഹസിക്കുന്നവരുണ്ട്. ഹിന്ദുക്കൾ ഒരിക്കലും ക്രിസ്ത്യ കത്തോലിക്ക സഭയെ വിശ്വാസത്തെ പുച്ഛിക്കുകയല്ല, അവർക്ക് ഹൈന്ദവ ദർശനത്തിന്റെ കാഴ്ചപ്പാടാണ്. ഇസ്ലാമുകൾ പുച്ഛിക്കുകയല്ല, അവർക്ക് അവരുടേതായ ഒരു പക്ഷേ അല്പം തീവ്ര സ്വഭാവമുള്ള വിശ്വാസമായിരിക്കാം. അതേസമയത്ത് മാതാവിനെ ചീത്ത വിളിക്കുന്ന, വിശുദ്ധരെ പരിഹസിക്കുന്ന, പച്ചയായിട്ട് കവലകളിൽ നിന്നും പ്രസംഗിച്ചും പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് അർത്ഥമില്ല, ആ രീതിയിലാണ് പറയുന്നത്. ഞാൻ തന്നെയല്ലേ ചുമ്മാ വെറുതെ യൂട്യൂബിലേക്ക് പോവുക, SNDP എത്രയോ യോഗങ്ങൾ ഞാനാണ്
ക്ലാസ്,
2 ആഴ്ച മുമ്പ് എടപ്പാടി ഷൺമുഖ ക്ഷേത്രം, അതുപോലെ തിരുവനന്തപുരത്ത് മുസ്ലിങ്ങളുടെ കൺവെൻഷൻ വിളിച്ചിരിക്കുന്നു, അതിനെല്ലാം അപ്പുറത്ത് തന്നെ അവർക്കെല്ലാം സ്വീകാര്യതയുണ്ട്. ഞാൻ ഇങ്ങനെ ഈ പരിഹസിച്ച് പറയുന്ന ഒരു രൂപനെ എടുത്തു കാണിക്കാൻ വേണ്ടി പറഞ്ഞതാ. അത് അവരെല്ലാരും അല്ല, ചുരുക്കം ചില ഗ്രൂപ്പുണ്ട് അങ്ങനെയുള്ളവർ, അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതല്ലാതെ ഉണ്ട്. അത് അവരുടെ തന്നെ വലിയ വലിയ ആൾക്കാർക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെയാണെന്ന്, എന്നോട് തന്നെ വിളിച്ച് ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് സകല ജാതികൾക്കും ഒരു സ്വീകാര്യമുള്ള രീതിയിലുള്ള അച്ഛനായിട്ട് കത്തോലിക്ക വൈദികൻ ഉപരിയായിട്ട് എനിക്കൊരു സ്വീകാര്യത ഇന്ത്യൻ സമൂഹത്തിലുമുണ്ട്, കേരള സമൂഹത്തിൽ ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് കിട്ടുന്ന ബുക്കിങ്ങുകളും ഒക്കെ അങ്ങനെയുള്ളവരുടെ ഒരുപാട്. അപ്പൊ ആ രീതിയിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അന്ന് വിമർശിച്ച് പറഞ്ഞെന്നുള്ളൂ കേട്ടോ.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, ഇത്രയധികം നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളത്തിലൂടെ സംസാരിച്ചതിനും, ഇത്രയധികം ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയതിനും.
താങ്ക് യു കേട്ടോ.
പരിപാടികൾ കേൾക്കുക മാത്രമല്ല, ഓരോ വിഷയത്തിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യുക. പരിപാടി നടക്കുമ്പോൾ 0429996263 എന്ന നമ്പറിലേക്ക് SMS ചെയ്യാം. അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജിൽ നിങ്ങളുടെ നിലപാടുകൾ പങ്കുവയ്ക്കാം.